എന്റെ ദൈവമായ യഹോവേ
കടാക്ഷിക്കണമേ.
ഇതൊരു പ്രാർത്ഥനയാണ്. ബാക്കി
എനിക്ക്
ഉത്തരമരലണമേ. പ്രാർത്ഥന തുടരുന്നു.
ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ.
സഹോദരങ്ങളെ, ഈ രണ്ടു വാക്യങ്ങൾ പരാതിയിൽ നിന്നും പ്രാർത്ഥനയിലേക്കുള്ള വളർച്ചയാണ്. ദൈവമേ ഉത്തരമരുളണമേ, കടാക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുക. ഈ രണ്ടു വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക്, പരാതിയുടെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് ദാവീദ് ചെന്നിട്ട് ഞാൻ ഈ രണ്ടു വാക്യങ്ങൾക്ക് ഒരു തലക്കെട്ട് ഇട്ട് വിളിക്കുകയാണ്. Knowing the distance of experiencing God. Knowing the distance of experiencing God. ദൈവാനുഭവത്തിൻ്റെ ദൂരം അറിയുന്ന ജീവിതം. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ വെറുതെ കേൾക്കാനുള്ളതല്ല, ഒന്ന് ചിന്തിച്ചോണേ. ദൈവാനുഭവത്തിൻ്റെ, ചുമ്മാ പറയണൊരു കാര്യമല്ല അത്, ദൈവാനുഭവത്തിൻ്റെ, എക്സ്പീരിയൻസിങ് ഗോഡ്, ദൈവാനുഭവത്തിൻ്റെ ദൂരം. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? എന്റെ ദൈവമായ ഹോവേ, പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവമേ എന്ന് ദാവീദ് വിളിക്കുക. ഒരാൾക്ക് ചങ്കില് കൈവച്ചിട്ട് എന്റെ ദൈവമേ എന്ന് പറയാൻ തോന്നുന്നുണ്ട് എപ്പോഴാ? ഞാൻ രണ്ട് ഓപ്ഷൻ തരാം, ഉത്തരം തരണം. ഒന്ന്, ഓപ്ഷൻ എ, പളപളപ്പുകളിൽ. ഓപ്ഷൻ ബി, പരുക്കുകളിൽ. പറയൂ. ഒരാൾ ഉത്തരം പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി. ശരിയാണ്. ഓപ്ഷൻ എ, പളവളപ്പുകളിൽ. ഓപ്ഷൻ ബി, പരുക്കുകളിൽ. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാനോ അങ്ങനെ വിളിക്കാനോ നമുക്ക് ലജ്ജ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പരുക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ മുറിവുകളിലൂടെ പോയപ്പോഴാണ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് വിളിച്ചതല്ലേ, എൻ്റെ കർത്താവും. ഉയർപ്പിന് ശേഷം മാർത്തോമായി കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, മോനെ, തോമാ, ഇങ്ങോട്ട് പോരെ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, ഇതാ എൻ്റെ മുറിവുകൾ. മുറിവുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ നിശ്ചയമായും വിളിക്കാതെ തരമില്ല, എൻ്റെ ദൈവമേ. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് ഇപ്പോ പറയുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഹൃദയത്തോട് രണ്ട് കരവും ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഇരിക്കുന്ന അനേകരും അനങ്ങില്ല. നമുക്കൊരു എന്തോ ഒരു വല്ലായ്മ തോന്നും. എന്നാൽ ഒരു ആശുപത്രിയുടെ ICU മുന്നിലാണെങ്കിൽ ഒരു വല്ലായ്മയും തോന്നില്ല. ഒരു ക്യാൻസർ വാർഡിൻ്റെ മുന്നിലാണെങ്കിൽ ഒരു വല്ലായ്മയും തോന്നില്ല. പ്രിയ ഭർത്താവേ, ലേബർ റൂമിൻ്റെ മുന്നിലാണെങ്കിൽ ഒരു വല്ലായ്മയും തോന്നില്ല. പക്ഷേ അതുകൊണ്ടാ പറയുക, പള്ളിമുറികളേക്കാൾ ആശുപത്രി മുറികളിൽ നിന്നാണ് യഥാർത്ഥ ആരാധന ഉണ്ടാകുക. മുറിവുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരും പറയാതെ നമ്മൾ ചങ്കത്ത് കൈവയ്ക്കും. നമ്മളിപ്പോഴും പഴയ നിയമത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ, പഴയ നിയമം ദാസ്യത്വത്തിൻ്റെതാ, പുതിയ നിയമം സ്വാതന്ത്ര്യത്തിൻ്റെതാ. പറയാൻ കാരണം, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയും വിളിക്കുമ്പോൾ, ചൊല്ലുമ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനെയാണ് നിന്നുകൊണ്ടിരിക്കുന്നേ. ഇത് ദാസ്യത്വത്തിൻ്റെ ആത്മാവാകട്ടോ. ഇങ്ങനെ നിൽക്കുന്നതാരാ? ദാസ്യത്വത്തിൻ്റെയും വിധേയത്വത്തിൻ്റെ ആത്മാവിലാണ് ഇങ്ങനെ നിൽക്കുക. അത് അടിയാൻ ഉടയോൻ ബന്ധമാണ്, ജന്മി അടിയാൻ ബന്ധമാണ്. എന്നാൽ പുതിയ നിയമം ദാസ്യത്വം മാറി പുത്രത്വം. പുത്രത്വത്തിന്റെ അവകാശം എന്താ? ആബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം. സ്വർഗത്തിലെ അപ്പന്റെ മുമ്പിൽ, മക്കൾക്ക് അപ്പന്റെ മുമ്പിൽ ഒരു അവകാശമുണ്ട് ഇങ്ങനെ വിളിക്കാൻ. നമ്മളിപ്പോ കാണുന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ്, എനിക്കറിയാൻ പാടില്ല എന്നാ പരിപാടി എന്നത്. പുത്രത്വത്തിന്റെ ആത്മാവ് ഇതല്ല പ്രിയപ്പെട്ടവരെ, പുത്രത്വത്തിന്റെ ആത്മാവ് ഇതാ, അബ്ബാ, അബ്ബാ പിതാവേ. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ആവർത്തിച്ചൊരു വാക്കാണ് അബ്ബാ, അബ്ബാ അല്ലേ? അത് ക്രിസ്തുവിൻ്റെ ഭാഷയിലെ ഏറ്റവും സുന്ദരമായ വൈകാരികമായൊരു പദമാണ്, വൈകാരികമായൊരു പദമാണ് അബ്ബാ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമ്പോൾ കരങ്ങളെ ഒന്ന് മേലടത്തി പിടിക്കുക, ഇത് പുത്രത്വത്തിൻ്റെ ഇത്. നമ്മളിപ്പോഴും ഇവിടെ കിടക്കുക, പഴയ നിയമത്തിൽ കിടക്കുക, നീ ഇപ്പോഴും ദാസത്വത്തിലാണോ? ദൈവാനുഭവത്തിന്റെ ദൂരം അറിയുമ്പോൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. മുട്ടുകുത്താൻ നാണിക്കുകയല്ല, അവിടെ ഒരു സന്ധിവേദനയും ഇല്ല, അവിടെ ഒരു ആർത്രൈറ്റിസും ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലജ്ജ തോന്നുന്നില്ല, എന്നാൽ ഇന്ന് നമുക്ക് പരുക്കുകളാണ് ഒരാളെ പച്ച മനുഷ്യനാക്കുന്നതെന്ന് ഓർക്കണം. പളവളപ്പുകൾ ഒരാളെ പരുക്കനാക്കി മാറ്റും. വളരെ റഫായ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൻ്റെ മുറിവുകളിലൂടെ കടന്നു പോകുമ്പോൾ. നമ്മൾ വല്ലാതെ ആർദ്രമാകും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആശുപത്രിയുടെ ICU മുമ്പിൽ ചങ്കിൽ കൈവയ്ക്കാൻ നമുക്ക് മടി തോന്നില്ല, പക്ഷെ പള്ളിയിൽ കരങ്ങളെ മലർത്താൻ നമുക്ക് നാണം തോന്നും. കാരണം ഇവിടെ പരിക്കില്ല, അവിടെ പരിക്കേറ്റ് നിൽക്കുക. എന്നാൽ നിന്റെ മുറിവുകളിൽ കൂടെ, എൻ്റെ മുറിവുകളിൽ. റോമൻ ഭരണകൂടം ക്രൈസ്തവ സമൂഹത്തെ ക്രൂരമായി പീഡിപ്പിച്ച നാളുകളിൽ പീഡകൾ അനവധി ഏറ്റുവാങ്ങിയ പോളികർപ്പോസ്, ആ മനുഷ്യനോട് റോമൻ ഭരണകൂടം പറഞ്ഞു, പണി നിർത്തിക്കോണം, സുവിശേഷം നിർത്തിക്കോണം, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണം, റോമൻ ചക്രവർത്തി ഏറ്റുപറയണം. പോളികർപ്പോസ് കുലുങ്ങിയില്ല. അവസാനം ഈ വൃദ്ധനെ മരണവാറണ്ട് ഒപ്പിട്ട റോമൻ ചക്രവർത്തി ഈ മനുഷ്യനെ വലിച്ചെടുത്ത് സിംഹങ്ങളുടെ കൂട്ടിന് മുമ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് പോളികർപ്പസിനോട് പറഞ്ഞു, ദീസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. എടോ വൃദ്ധ, ഇത് തൻ്റെ അവസാനത്തെ സാധ്യതയാ, ഇപ്പോൾ വേണമെങ്കിലും നിനക്ക് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാം. ഈ മനുഷ്യൻ അർത്ഥഗർഭമായൊരു മൗനം ചുണ്ടിലൊതുക്കിയിട്ട് നേർത്ത പുഞ്ചിരിയോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പടച്ചട്ടയണഞ്ഞ പടയാളികളോട് വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ 86 വർഷം ഞാൻ അവനെ സേവിച്ചു, അവിടുന്ന് എനിക്ക് യാതൊരു ദോഷവും വരുത്തിയിട്ടില്ല, എൻ്റെ ദൈവം എനിക്ക് ദോഷം വരുത്തിയിട്ടില്ല, പിന്നെ ഞാൻ എന്തിന് അവനെ തള്ളിപ്പറയണം? പ്രിയമുള്ളവരെ, മുറിവുകളുടെ മധ്യേ സിംഹങ്ങളുടെ കൂട്ടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുക, കഴിഞ്ഞ 86 വർഷം ഞാൻ അവനെ സേവിച്ചു, എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം എനിക്കൊരു ദോഷവും വരുത്തിയിട്ടില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, ഹൃദയത്തോട് കരം വെച്ചിട്ട് എൻ്റെ ദൈവം. ദാനിയേൽ പറയുന്നുണ്ട്, സിംഹങ്ങളുടെ കൂട്ടിലേക്ക് ഉപജാപക വൃന്ദത്തിൻ്റെ വാമൊഴികൾക്ക് ചെവി കൊടുത്ത് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ തള്ളിയിട്ടിട്ടുണ്ട്. രാജാവിന് മനസ്സിലായിരുന്നു, പക്ഷെ പിറ്റേന്ന് രാവിലെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ ദാനിയേലിൻ്റെ ജീവനമെന്ന് രാജാവിനറിയ. എന്നിട്ടും രാജാവ് വളരെ ആകാംക്ഷയോടെ സിംഹക്കുഴിയുടെ വാതിൽക്കൽ ചെന്നിട്ട് വെറുതെ വിളിക്കുന്നുണ്ട്, ദാനിയേലെ, എൻ്റെ മക്കളെ, പ്രതീക്ഷ ഏതുമില്ല. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം, ദാനിയേൽ 6:22 അകത്തുനിന്നൊരു ശബ്ദം, രാജാവ് തിരുമനസ് ദീർഘായുസോടിരിക്കട്ടെ, കുഴി തള്ളിയിട്ടോനാ തലേന്ന് കേട്ടോ കരക്ക് നിൽക്കണേ. അപ്പോഴാണ് അകത്ത്, നമ്മളൊക്കെ ആണെങ്കിൽ എന്നാ ഭാഷയാണ് പറയണതെന്ന് പറയാനായിട്ട് കാര്യമില്ല. അകത്തുനിന്നൊരു ശബ്ദം, രാജാവ് തിരുമനസ് ദീർഘായുസോടിരിക്കട്ടെ, അടുത്തത് കേൾക്കണം, എൻ്റെ ദൈവം എന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിച്ചു. സിംഹക്കുഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിലവിളിക്കുക, എൻ്റെ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഭക്തനെ കണ്ടപ്പോൾ ആ സിംഹങ്ങൾ പോലും നോമ്പ് നോറ്റു, അല്ലേ? വെജിറ്റേറിയൻ മതി എന്ന് തീരുമാനിച്ചു. കാരണം നോൺ വെജാണ് ഈ കുഴി വന്ന് വീണ സാധനം. ഒരു കിളന്ത് ചെറുക്കൻ നല്ല ഉഗ്രൻ മാംസമാണ്, നല്ല ഒന്നാന്തരം രുചിയുള്ള ഇറച്ചിയാണത്, വിശന്ന് നിൽക്കുകയാണ് സിംഹങ്ങൾ. എന്നിട്ടും നോമ്പ് നോറ്റു, സിംഹങ്ങൾ നോമ്പ് നോറ്റു. 2020 ഇത്രയും ദുരിതങ്ങൾ വന്നിട്ടും നമ്മുടെ എത്ര സിംഹങ്ങൾ നോമ്പ് നോൽക്കുന്നു. ഒരുപാട് സിംഹങ്ങളുണ്ട്, കോട്ടപ്പുറത്തെ കാര്യമല്ല, ക്ഷമിക്കണേ. ഒരുപാട് പുപ്പുലികളുണ്ട് നമ്മുടെ ഇടയിൽ. ഈ സിംഹങ്ങൾ എന്ത് നോമ്പ്? ദൈവം കുറേയേറെ പാഠങ്ങൾ തന്നില്ലേ? എന്റെ ദൈവം എന്ന ചങ്കില് കൈവച്ച് ഈ December 31 രാത്രിയിൽ ഉറക്ക പറയാൻ ഈ ഭൂമുഖത്ത് നമ്മെ ശേഷിപ്പിച്ചു എന്നൊരൊറ്റ കാരണം മാത്രം മതി. ലക്ഷങ്ങൾ മരണപ്പെട്ട വർഷം 7 വൻകരകളിൽ ആയിരക്കണക്കിന് ലക്ഷങ്ങൾ മരണപ്പെട്ടപ്പോൾ ഈ വരുന്ന December 31 രാത്രിയിൽ ചങ്കത്ത് കൈവച്ചിട്ട് എന്റെ ദൈവം എന്ന് പറയാൻ ഒരൊറ്റ കാരണം മാത്രം മതി. ഈ ഭൂമുഖത്ത് എന്നെയും നിന്നെയും ഉടയതമ്പുരാൻ ശേഷിപ്പിച്ചു എന്ന ഒറ്റ കാരണം. വേറൊന്നും വേണ്ട. വിസ കിട്ടാഞ്ഞതോ, ജോലി പോയതോ, ശമ്പളം കുറഞ്ഞതോ, 4 മാസം മുടങ്ങിയതോ, കൊച്ചിന്റെ കല്യാണം മാറ്റി വെച്ചതോ, കല്യാണത്തിന് ആളെ വിളിക്കാഞ്ഞതോ ഒക്കാന്നതോ ഒന്നും കൂട്ടരുത്. ഒറ്റ കാരണം, നാം ജീവനോടെ ഇരിക്കുന്നു എന്ന ഒറ്റ കാരണം മാത്രം. അതുകൊണ്ട് കരയുന്ന മനമേ ഭരപ്പെടല്ലേ. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന 2 വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് ക്രോണോസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ലോകാരത്തിൻ്റെ സമയം, കലണ്ടറിൻ്റെ സമയം, എല്ലാം നടക്കേണ്ട നേരം, നടക്കുന്ന നേരം. ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവാള അനുഭവങ്ങൾ, ഗ്രഹങ്ങൾ കറങ്ങുന്നൊരു, തിരമാലകൾ വീശുന്നൊരു, കാറ്റിൻ്റെ തളമർമരങ്ങൾ, 4 മണിപ്പൂ വിടരുന്നൊരു, നിശാഗന്ധി പൂക്കുന്നത്, രാപ്പാടി കേഴുന്നത്, എല്ലാം ക്രോണോസ്. മനുഷ്യൻ്റെ ചലനം ജീവിതത്തിലെല്ലാം ക്രോണോസ്. എന്നാൽ മറ്റൊരു പദമുണ്ട് ബൈബിളിൽ, കൈനോസ്, ദൈവത്തിൻ്റെ നേരം. നമുക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്, എനിക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്, ക്രോണോസ് വെച്ച് ദൈവത്തെ പിടിക്കാൻ നടക്കുക. ഞാൻ വ്യക്തമാക്കാം, നമ്മുടെ സമയം അനുസരിച്ചാണ് നമ്മൾ ദൈവത്തിന് മാർക്കിടുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും 3 ആഴ്ചത്തെ ഉപവാസം. ഈ 3 ആഴ്ച സഹോദരിമാർ പറ, ക്രോണോസ് ആണോ കൈനോസ് ആണോ? ഈ ആഴ്ച ഉണ്ടാക്കിയതാരാ? മിണ്ടില്ല. ആഴ്ച ഉണ്ടാക്കിയതാരാ? രാവും അന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ, ദീപതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ. എന്താ പാടിയത്? യെരുശലേമൻ ഇമ്പവീടേ. ആ വരികൾ പാടാൻ സമയമില്ല, മറ്റേ വരികൾ പാടാം. രാവും അന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം പറയുന്നു, അവിടെ രാത്രിയില്ലല്ലോ, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്തടക്കിയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ രാത്രിയില്ല, പകലില്ല. രാത്രിയും പകലും ഉണ്ടെങ്കിലല്ലേ ആഴ്ചയുള്ളൂ. അപ്പൊ പറ, ഇതുണ്ടാക്കിയതാരാ? മനുഷ്യനെ ക്രോണോസ്. അപ്പൊ നമ്മൾ തമ്പുരാനോട് പറയാണ്, 3 ആഴ്ചത്തെ ഉപവാസം, 7 ആഴ്ചത്തെ വിളക്ക് കത്തിപ്പ്, 4 ആഴ്ചത്തെ ആ യാത്ര, ഈ കണ്ടീഷൻ, ഇത് ക്രോണോസാ. ഇത് വെച്ച് ദൈവത്തെ പിടിക്കല്ലേ? എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, തമ്പുരാന് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടില്ല. ദൈവം ഇവിടെ ചോദിക്കല്ലേ, ഇത് ക്രോണോസാ? എന്നാൽ ദൈവത്തിൻ്റെ ഒരു നേരമുണ്ട്. 38 വർഷം ബത്സയിദാക്കുള്ളക്കരയിൽ കടന്നു, കൈനോസ്, ദൈവത്തിൻ്റെ ഇടപെടൽ. 18 വർഷം ഒരു സ്ത്രീ പിറകെ നടന്നില്ലേ തമ്പുരാൻ്റെ? 40 വർഷം ഇസ്രായേൽ യാത്ര ചെയ്തില്ലേ? വാഗ്ദത്ത ഭൂമി തേടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരാ, 2 വാക്ക് വല്ലാതെ ചിന്തിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ലോകത്തിൻ്റെ നേരം വെച്ച് ദൈവത്തിന് മാർക്കിടല്ലേ. ദൈവത്തിൻ്റെ ഒരു നേരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവമേ അത് മതി പറയാൻ എളുപ്പമായിരിക്കാം, എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെയൊന്നുണ്ട്, ഇത് തെറ്റാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആദമിനോട് ദൈവം പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഫലം തിന്നു, ആദം മരിച്ചോ? ഇല്ല. ആത്മീയമായി മരിച്ചു എന്ന് പറയും, ഞാൻ പറയാം അല്ലാതെയും മരിച്ചു. ആദമിൻ്റെ ആയുഷ്കാലം എത്ര? 930 വർഷം. സ്വർഗത്തിലെ ദൈവത്തെ അവിടുത്തെ സമയത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടോണം, 1000 സംവത്സരം ഒരു ദിവസം പോലെ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ 1000 വർഷം സമയം മേളിലെ, ചുമ്മാ മിണ്ടിക്കൊണ്ടിരിക്കുന്നേ, മേളിലെ ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ ആദം മരിച്ചത് എത്രാമത്തെ വർഷം? 930 വർഷം. 1000 വർഷം സമയം ഒരു ദിവസമാണ്. 930 വയസ്സിൽ ആദം മരിച്ചു. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ? ഇപ്പോഴും മനസ്സിലായില്ല, ഇനി എൻ്റെ കുറ്റമല്ല. കാരണം 930 ദിവസമായാൽ, വർഷമായാൽ സ്വർഗത്തിൽ ഒരു ദിവസം ആയിട്ടില്ലെന്ന് പറയാം അല്ലേ? കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു പോയതുപോലെ വേഗം വരും. നമ്മൾ വിചാരിച്ചിരിക്കുന്ന കളിപ്പീര് പറ്റിയെന്നാ? കാരണം എത്ര വർഷമായി? 2000 നീട്ടിപ്പറയും, 2000. ഇനി ഞാൻ പറയണത് വെച്ച് ആലോചിച്ചോ, 2000 വർഷം സമയം മേളിൽ എത്ര ദിവസം? അതെ, 2 ദിവസം. അപ്പൊ സ്വർഗത്തിലെ അപ്പന് വാക്ക് തെറ്റുകയല്ല. ഈ ക്രോണോസ് അല്ല കൈനോസ്, ഭൂമിയുടെ സമയമല്ല സ്വർഗത്തിന്റെ സമയം. ഇത് നമ്മുടെ സാധാരണ ചിന്തയിലൊന്നും മനസ്സിലാക്കുകയല്ല, ഇത് കുറെ വല്ലാതെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. ആ വിഷയത്തിലേക്ക് പോകാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോന്നിനും ഓരോ സമയമുണ്ട്, ശിക്ഷയ്ക്കുമുണ്ട് രക്ഷയ്ക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വേദനകളുടെ നെരിപ്പോടിൽ എത്രത്തോളം എന്ന് ചോദിച്ചവനിതാ ദൈവാനുഭവത്തിന് ദൂരം താണ്ടിയിരിക്കുന്നു. 2021 കലണ്ടർ മേടിച്ച് കാണും. എന്നാത്തിനാ ചോ മേടിക്കുന്നത്? എല്ലാ ദിവസവും ഒരുപോലെ, ചുമപ്പായാലും കറുപ്പായാലും എല്ലാം ഒരുപോലെ. എന്നാലും നമ്മൾ മേടിക്കും. മാതൃഭൂമിയോ മനോരമയോ ചുവരിൽ തൂക്കും, തൂക്കണം. എന്തായിരുന്നാലും കുറെ കൂടെ ഭേദപ്പെട്ട ഒരു വർഷം കിട്ടും. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി ഒരു കലണ്ടർ മേളിലും ഉണ്ട്. ഗോഡ് ഹാസ് പ്ലാൻഡ് എ കലണ്ടർ ഫോർ അസ് അറ്റ് ദ റൈറ്റ് ടൈം ഇൻ അവർ ലൈഫ്. മേളിൽ നമുക്ക് വേണ്ടി ഒരു കലണ്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും, പക്ഷെ മേളിലെ കലണ്ടറിനൊരു കുഴപ്പമുണ്ട്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ഹി ഡസ് നോട്ട് ഷെയർ ഹിസ് കലണ്ടർ വിത്ത് അസ്. ഒറ്റ കാര്യമുള്ളൂ, മേളിൽ കലണ്ടർ ഉണ്ട്, പക്ഷേ ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ഹി ഡസ് നോട്ട് ഷെയർ ഹിസ് കലണ്ടർ വിത്ത് അസ്. നമ്മളുമായിട്ട് തമ്പുരാൻ ഈ കലണ്ടർ ഷെയർ ചെയ്യത്തില്ല. എന്നിട്ട് തമ്പുരാൻ ഈ കലണ്ടർ അവിടെ തൂക്കിയിട്ട് മേളിൽ നിന്ന് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, ഇടോ സൂസമ്മ, ഇടോ മത്തായിച്ചോ, എൻജോയ് ദ സർപ്രൈസ്. നിനക്കുള്ള കലണ്ടർ ഇവിടെ കിടപ്പുണ്ട്, ഓരോ ദിവസവും നിനക്ക് അതുപോലെ തന്നെ കാണും. ചുമപ്പും കറുപ്പും ഒക്കെ അതുപോലെ ഞാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. പൊന്നുമോനെ, എൻജോയ് ദ സർപ്രൈസ്. മരണമാകാം, മനോവേദനയാകാം, മനോദുഃഖമാകാം, സന്തോഷമാകാം, മഞ്ജുള ഭാഷണമാകാം, മനോഹരമായിരിക്കാം, എന്തുമായിരിക്കാം. എൻജോയ് ദ സർപ്രൈസ്. നിർവാഹമില്ല കലണ്ടർ കാണാൻ. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളിലൊക്കെ പാട്ടുപാടിയ കർത്താവുണ്ടല്ലോ. ഒലിവുമല, ഒലിവൂത്ത രാത്രിയിൽ ഗെത്സെമൻ തോട്ടത്തിൽ, നാളെക്കുറിച്ച് ഇപ്പോഴുള്ള സങ്കടത്തിൽ പാടാൻ കഴിയുമോ? എൻ്റെ ഭാവിയല്ലാമെൻ്റെ ദൈവമറിയുന്നുവെന്ന പൂർണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. പണ്ട് കൊച്ചു കുഞ്ഞുപദേശി ദുഃഖത്തിൻ്റെ പാനപാത്രം എടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമകാലീനായ KV സൈമൺ മാഷ് എഴുതി വച്ച വരികളാണ്. മനോഹരമായൊരു പാട്ട്. എൻ്റെ ഭാവിയെല്ലാമെൻ്റെ ദൈവമറിയുന്നുവെന്ന പൂർണ സമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. എൻ്റെ ഭാവിയെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്, ആ സന്തോഷത്തോടെ ഞാൻ എന്നും പാടും. പ്രിയപ്പെട്ടവർ, ഈ ചിന്തകൾ ഞാനിങ്ങനെ അവസാനിപ്പിക്കുക, ഞാനൊരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെച്ചോട്ടെ സ്നേഹപൂർവം. ഇന്ന് രാത്രി നിങ്ങളുടെ കിടക്കയിൽ നിങ്ങൾ 13-ാം സങ്കീർത്തനം വായിക്കുമോ? വായിക്കണം. ഞാൻ പറഞ്ഞതിനപ്പുറം എന്തൊക്കെയോ പറയാനുണ്ട് ആ സങ്കീർത്തനത്തിന്. കൊടുങ്കാറ്റുകളുടെ മധ്യത്തിലൊരു മനുഷ്യൻ എത്രത്തോളം എന്ന് പറഞ്ഞു തുടങ്ങി, 0 ആരംഭിച്ച് എൻ്റെ ദൈവമെന്ന് വിളിച്ച് ചങ്കുലഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നാളെക്കുറിച്ചുള്ള ബലത്തിൽ ജീവിച്ചില്ലേ. ഞാൻ ആദ്യം പറഞ്ഞു, വർത്തമാനകാലത്തിൻ്റെ പരിച്ഛേദമാണ് ഈ സങ്കീർത്തനം. നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലങ്ങളും ഈ സങ്കീർത്തനത്തിലുണ്ട്. സ്നേഹിത, ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് രാത്രി ഈ സങ്കീർത്തനം വായിക്കുമോ? വായിക്കണം, മറക്കരുത്. ആ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമല്ല, നിന്റെ സങ്കീർത്തന, എൻ്റെ സങ്കീർത്തനമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നേരങ്ങളിൽ ഈ ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സ് തന്നു, ഹൃദയം തന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടെയും പ്രാർത്ഥനയോടെയും നന്ദിയോടെയുമായിരിക്കാം. സ്നേഹത്തിൻ്റെ വന്ദനം.